ഏകദേശം 150 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ തന്റെ യാത്രക്കിടയിലെ നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെടുത്തി ആവിഷ്കരിച്ചതാണ് പരിണാമ സിദ്ധാന്തം. ഡാർവിൻ തന്റെ ഭാവനയ്ക്കനുസരിച്ച് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത വിവിധ പരമ്പരകളും ഊഹങ്ങളും ഈ പരിണാമ സിദ്ധാന്തത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ പരിണാമവാദ പരമ്പരയനുസരിച്ച് ഏതോ ഒരു സാധ്യതയുടെ പശ്ചാത്തലത്തിൽ അചേതനമായ ഏതാനും വസ്തുക്കൾ കൂടിച്ചേർന്ന് ജീവനുണ്ടായി എന്ന് അദ്ദേഹം കരുതി. പ്രത്യേകിച്ച് യാതൊരുവിധ ശാസ്ത്രീയ കണ്ടെത്തലുകളുടെയും പിൻബലമില്ലാത്ത പരിണാമമെന്ന മിത്തനുസരിച്ച് ഒരു ഏകകോശ ജീവി യാദൃച്ഛികമായ മാറ്റങ്ങളിലൂടെ തലമുറകളായി രൂപാന്തരം പ്രാപിച്ച് മറ്റ് ജീവിവർഗങ്ങൾ ഉണ്ടായി. മറ്റൊരർത്ഥത്തിൽ ജീവിവർഗങ്ങൾ പരിണമിച്ച് ഉണ്ടായതാണ് എന്ന് കരുതാം. അബദ്ധജടിലമായ പരിണാമവാദ ധാരണകൾ അനുസരിച്ച് വൈറസ് മുതൽ മനുഷ്യൻ വരെ ഭൂമിയിലെ എല്ലാതരം ജീവികളും ഈ അവാസ്തവ പ്രക്രിയയുടെ ഫലമാണ്. ഡാർവിന്റെ ഈ അവകാശവാദങ്ങൾ തീർച്ചയായും യാതൊരുവിധ ശാസ്ത്രീയ കണ്ടെത്തലുകളുടെയോ തെളിവുകളുടെയോ അടിസ്ഥാനത്തിലുള്ളതല്ല. ശാസ്ത്രീയ ധാരണകളും സാങ്കേതിക മാർഗങ്ങളും പ്രാകൃതമായ നിലയിലായിരുന്ന അക്കാലത്ത് ഡാർവിന്റെ അവകാശവാദങ്ങൾ അർത്ഥരഹിതവും അവാസ്തവുമാണെന്ന് പൂർണ്ണമായി വ്യക്തമായിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഡാർവിന്റെ പരമ്പരകൾക്ക് ചില വൃത്തങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഒരു പൊതു സ്വീകാര്യത ഉണ്ടായത്. സൃഷ്ടി എന്ന സത്യം തിരസ്കരിക്കുന്നതിനാൽ ഭൗതികവാദ വൃത്തങ്ങൾ പരിണാമ സിദ്ധാന്തത്തെ കണ്ണടച്ച് വിശ്വസിച്ചു. അവരുടെ ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ ലോകവീക്ഷണങ്ങൾക്കും നിരീശ്വരവാദപരമായ ധാരണകൾക്കും ശാസ്ത്രീയമായ പിൻബലം ഇത് നൽകുന്നുണ്ട് എന്നവർ പ്രഖ്യാപിച്ചു. ഈ സിദ്ധാന്തത്തിന് ജീവൻ പകർന്നുകൊണ്ട് ഇതിനെ നിലനിർത്തുവാൻ ഡാർവിന്റെ കാലം മുതൽ ഇന്നുവരെ എല്ലാവിധ സഹായ സഹകരണങ്ങളും അവർ നൽകി. സഹായകരമായ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന പ്രതീക്ഷയിൽ അവർ പഠനങ്ങൾക്ക് പിറകെ പഠനങ്ങളും പരീക്ഷണങ്ങൾക്ക് പിറകെ ധാരാളം പരീക്ഷണങ്ങളും നടത്തി. എന്നിട്ടും അവർ നടത്തിയ ഓരോ പഠനങ്ങളും കണ്ടെടുത്ത ഓരോ തെളിവുകളും പരിണാമവാദത്തെ ശരിവയ്ക്കുന്നതിന് പകരം അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. 20th century പ്രാരംഭം മുതൽ വർദ്ധിച്ച തോതിൽ വികാസം പ്രാപിച്ച ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പരിണാമവാദത്തിന് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ലെന്ന് തെളിയിച്ചു. മൈക്രോബയോളജി, ജീവഗണിതം, കോശജീവശാസ്ത്രം, ജൈവരസതന്ത്രം, ജനിതകശാസ്ത്രം, ശരീരശാസ്ത്രം, അവയവശാസ്ത്രം, നരവംശാസ്ത്രം, ഫോസിൽ ശാസ്ത്രം തുടങ്ങിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ശാസ്ത്രശാഖകളും പരിണാമവാദത്തെ തകർത്തെറിയുന്ന എണ്ണമറ്റ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ പരിണാമവാദത്തിന്റെ എല്ലാ അവകാശവാദങ്ങളെയും തകർത്തെറിയുന്ന തെളിവുകൾ നൽകിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോസിൽ രേഖകളാണ്. കാരണം ഭൂമിയിലെ ജീവിവർഗങ്ങൾ സൃഷ്ടിക്കു ശേഷം ചെറിയ തോതിൽ പോലും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടില്ലെന്നും ഒന്ന് മറ്റൊന്നിൽ നിന്ന് പരിണമിച്ചതല്ലെന്നും എണ്ണമറ്റ ഫോസിലുകൾ ശക്തമായ തെളിവുകൾ നൽകുന്നുണ്ട്. ഫോസിൽ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ജീവിവർഗങ്ങൾ 100 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള അതേപോലെ തന്നെയാണെന്ന് കാണുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവയ്ക്ക് പരിണാമമൊന്നും സംഭവിച്ചിട്ടില്ല. ഏറ്റവും ആദ്യകാല ജീവികൾക്ക് പോലും ഇന്നത്തെ അവയുടെ പ്രതിരൂപങ്ങൾക്കുള്ളതുപോലെ കൃത്യവും അത്ഭുതകരവുമായ സവിശേഷതകൾ ഉണ്ട്. മാത്രമല്ല, സങ്കീർണമായ എല്ലാ പ്രത്യേകതകളോടും കൂടിയാണ് അവ ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പെട്ടെന്ന് കടന്നു വന്നത്. നിഷേധിക്കാനാവാത്ത ഈ സത്യം ഒരു കാര്യം വ്യക്തമാക്കുന്നു. വിവിധ ജീവിവർഗങ്ങൾ പരിണാമവാദമനുസരിച്ചുള്ള ഭാവനാപരമായ പ്രക്രിയകളിലൂടെ രൂപം കൊണ്ടതല്ല, മറിച്ച് വിവിധ ജീവികൾ ഞൊടിയിടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് മുൻപ് പരിരക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട ശേഷിപ്പുകൾ ഒരിക്കൽ കൂടി സൃഷ്ടി എന്ന സത്യം തുറന്നു കാണിക്കുന്നു. ഈ ചിത്രത്തിൽ ദശലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള വിവിധ തരം ഫോസിലുകളെ നിങ്ങൾ കൂടുതൽ പരിചയപ്പെടുകയും അവ അന്ധനേത്രങ്ങളിലേക്കും ബധിരകർണങ്ങളിലേക്കും നിശബ്ദമായി ഇങ്ങനെ നിലവിളിക്കുന്നതിന് സാക്ഷിയാവുകയും ചെയ്യും. ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളേതെങ്കിലും സാധ്യത കൊണ്ട് ജന്മമെടുത്തവരല്ല, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഞങ്ങൾ ദശലക്ഷക്കണക്കിന് മുമ്പ് ഉണ്ടായിരുന്നതുപോലെ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ഫോസിലുകൾ എന്നാൽ എന്ത്? അവ എങ്ങനെയുണ്ടാവും? നിർണയിക്കാൻ പ്രയാസമുള്ള കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നവയുടെ ശേഷിപ്പുകളോ പാടുകളോ ആണ് ഫോസിലുകൾ. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സമീപകാല ഫോസിലുകൾ പോലെ തന്നെ ആയിരക്കണക്കിന് ദശലക്ഷം വർഷം പഴക്കമുള്ള ജീവികളുടെ ഫോസിലുകളും ഉണ്ട്. ഭൂമിയുടെ അടരുകളിൽ നൂറുകണക്കിന് ദശലക്ഷം വർഷങ്ങളായി നിലനിന്നു പോരുന്ന ഫോസിലുകൾ ജീവൻ ആദ്യമുണ്ടായ കാലം മുതൽ അവയുടെ പ്രത്യേകതകൾ വിശദീകരിക്കുന്നു. നിഷേധിക്കാനാവാത്ത വിവരങ്ങളുടെ ഉറവിടമാണ് അവ. ഏതേതു ജീവികൾ ഏതേതു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നതിന് സ്പഷ്ടമായ തെളിവുകൾ ഇവ നൽകുന്നു. കല്ലുകൾക്ക് മേൽ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് മാത്രം കാണാവുന്ന തരത്തിൽ പാടുകളായും പൂർണ്ണമായ അസ്ഥികൂട ശേഷിപ്പുകളായും അങ്ങനെ വിവിധ രൂപത്തിലും വലുപ്പത്തിലും ഫോസിലുകൾ ഉണ്ട്. ഒരു ഫോസിൽ രൂപം കൊള്ളുന്നതിന് മരണപ്പെട്ട ഒരു മൃഗമോ സസ്യമോ പുറം പരിസ്ഥിതിയിൽ നിന്നും വിശിഷ്യ വായുവിൽ നിന്നും ബന്ധമേതുമില്ലാതെ മണ്ണോ ചളിയോ മണലോ കൊണ്ട് പെട്ടെന്ന് മൂടപ്പെടേണ്ടതുണ്ട്. തുടർന്നുള്ള മാസങ്ങളിൽ മൃതാവസ്ഥയിൽ മൂടപ്പെട്ട നിലവിലുള്ള ജീവിയുടെ മേൽ മണ്ണിന്റെ പുതിയ അടുക്കുകൾ രൂപം കൊള്ളും. ഭൗതികമായ പരിക്കുകൾക്കോ വായുവിന്റെയോ ബാക്ടീരിയകളുടെയോ സാമീപ്യത്തിനോ ഇടനൽകാതെ ഒരു പ്രത്യേക പുറന്തോട് പോലെ പ്രവർത്തിച്ച് ഈ അടരുകൾ ജൈവവസ്തുവിനെ പരിരക്ഷിക്കുന്നു. കൂടുതൽ കൂടുതൽ ചെളിയോ മറ്റ് അവശിഷ്ടങ്ങളോ നൂറുകണക്കിന് വർഷങ്ങളായി ഒന്നിനുമീതെ ഒന്നെന്ന നിലയിൽ വന്നു വീഴുമ്പോൾ ഒരിക്കൽ ജീവിച്ചിരുന്ന ഈ ജീവിയുടെ ശേഷിപ്പുകൾ ഇപ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നോ ഭൂമിയുടെ മേൽത്തട്ടിൽ നിന്നോ നോക്കിയാൽ അനവധി മീറ്ററുകൾ അടിയിലായിരിക്കും. ജന്തുക്കളുടെ അസ്ഥികൾ, പുറന്തോടുകൾ, തരുണാസ്ഥികൾ തുടങ്ങിയവ രാസക്ഷയത്തിന് വിധേയമായി തുടങ്ങുന്നു. ഭൂമിക്കടിയിലുള്ള ജലം ഈ ക്ഷയിക്കുന്ന കോശങ്ങൾക്ക് മീതെ ഒഴുകുകയും ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കോശങ്ങളിലെ ചില രാസവസ്തുക്കൾക്ക് പകരം വയ്ക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ കോശങ്ങൾക്ക് പകരം വയ്ക്കപ്പെട്ട കാൽസൈറ്റ്, പൈറൈറ്റ്, സിലിക്ക, ഇരുമ്പ് തുടങ്ങിയ രാസവസ്തുക്കളാണ് ഉറപ്പുള്ള പാറകളുടെ അടിസ്ഥാന ശിലകൾ. അങ്ങനെ ദശലക്ഷം വർഷങ്ങളുടെ കാലയളവിൽ യഥാർത്ഥമായ രൂപത്തിന്റെ കോശങ്ങൾക്ക് പകരം ഈ മൂലകങ്ങൾ ഒരു കൃത്യമായ കല്ലിന്റെ പതിപ്പ് നിർമ്മിക്കുന്നു. യഥാർത്ഥ ജീവിയുടെ വലിപ്പവും ആകൃതിയും പരിപാലിക്കുന്ന ഫോസിലുകൾ പാറ അടങ്ങിയവയാണ്. ശാസ്ത്രീയ നാമകരണങ്ങളിൽ ഈ ഫോസിൽ രൂപീകരണ പ്രക്രിയ പെർമിനറലൈസേഷൻ എന്നറിയപ്പെടുന്നു. ഫോസിൽ രൂപീകരണത്തിന് കാരണമാവുന്ന മറ്റ് ചില പ്രക്രിയകളുമുണ്ട്. ഇവയിൽ ഒന്ന് കാർബണീകരണമാണ്. കാർബണീകരണത്തിന് വിധേയമാവുന്ന കോശസഞ്ചയങ്ങളിൽ നിന്ന് കാർബൺ ഒഴികെ മറ്റ് യഥാർത്ഥ മൂലകങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. പിന്നെ യഥാർത്ഥ ഘടനയുടെ ശേഷിപ്പ് കാർബൺ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പകർപ്പായി മാറും. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച് വിവിധ രാജ്യങ്ങളിലെ മ്യൂസിയങ്ങളിലും മറ്റുമായി ദശലക്ഷക്കണക്കിന് ഫോസിലുകൾ ലഭ്യമാണ്. ഈ വിധത്തിലുള്ള എല്ലാ ഫോസിലുകളും സുപ്രധാനമായ ഒരു യാഥാർത്ഥ്യം തുറന്നു കാണിക്കുന്നു. ഭൂലോകത്തെ എല്ലാ ജീവജാലങ്ങളും അവ സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ ഇന്നുവരെ ഒരേ ആകൃതിയും ഘടനയും മറ്റ് സവിശേഷതകളും പരിപാലിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യകാലത്തെ ഭൗമശാസ്ത്ര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ധാരാളം ജൈവരൂപങ്ങളെ യാതൊരു വിധത്തിലുള്ള നേരിയ മാറ്റത്തിന് പോലും വിധേയമാവാതെ ഇപ്പോഴും കണ്ടുവരുന്നു. നൂറുകണക്കിന് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജീവജാലങ്ങളിൽ നിന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവയ്ക്ക് യാതൊരുവിധ വ്യത്യാസങ്ങളും ഇല്ല. ഉദാഹരണത്തിന്, 120 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പുൽച്ചാടികളും ഇന്ന് കാണുന്ന പുൽച്ചാടികളും എല്ലാ അർത്ഥത്തിലും ഒന്നുതന്നെയാണ്. ചുരുക്കത്തിൽ, ഇന്ന് കാണുന്ന ജീവജാലങ്ങളും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളവയും കൃത്യമായും ഒരേപോലെ തന്നെയാണ്. സാമ്പിൾസ് ഓഫ് ലിവിംഗ് ഫോസിൽസ്. ഇതുവരെ ഈ സിനിമയിൽ നിന്ന് ഫോസിലുകളെ കുറിച്ച് നമുക്ക് സാധാരണ വിവരങ്ങൾ ലഭ്യമായി. ഫോസിലുകൾ എന്താണെന്നും അവയെങ്ങനെ രൂപം കൊണ്ടു എന്നും നമ്മൾ കണ്ടു. പരിണാമവാദത്തിന്റെ നിലനിൽപ്പിനെ തകർത്തെറിയുന്ന കാര്യത്തിൽ ഫോസിൽ രേഖകൾ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നു. പ്രാകൃതമായ രൂപങ്ങളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ജീവികൾ പരിണമിച്ചതിനു ശേഷമാണ് ഇന്ന് കാണുന്ന തികച്ചും കൃത്യവും സങ്കീർണവുമായ രൂപഘടന നേടിയതെന്ന് പരിണാമ സിദ്ധാന്തം അവകാശപ്പെടുന്നു. എന്നാൽ സത്യം വളരെ വ്യത്യസ്തമാണ്. കാരണം ഫോസിൽ രേഖകളെ പക്ഷപാതരഹിതമായി പരിശോധിക്കുവാൻ ശ്രമിച്ചാൽ ജീവിവർഗം അതിന്റെ പ്രാരംഭകാലത്ത് ദശലക്ഷക്കണക്കായ വർഷങ്ങൾക്ക് മുൻപ് അല്പം പോലും പ്രാകൃതമായ അവസ്ഥയിലായിരുന്നില്ല. നിങ്ങൾ ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഫോസിലുകൾ അമേരിക്കൻ ഐക്യനാടുകളിലെ വോമിംഗ് എന്ന സ്റ്റേറ്റിലെ ഗ്രീൻ റിവർ ഫോർമേഷനിൽ കാണപ്പെട്ടവയാണ്. ഇവയ്ക്ക് 50 ദശലക്ഷം വർഷം പഴക്കമുണ്ട്. അല്പം വിശദമായി നമുക്ക് ഈ ഫോസിലിനെ പരിശോധിക്കാം. ഈ വലുപ്പമേറിയ മത്സ്യം ഒരു ഹെറിംഗ് ആണ്. ഏറ്റവും അടുത്തുനിന്ന് പരിശോധിച്ചാൽ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഹെറിംഗുമായി സമാനതകൾ ഉള്ളതായി കാണാം. മത്സ്യത്തിന്റെ വായ, മുകൾ ഭാഗത്തെ കണ്ണിന്റെ കുഴ, ശ്വസനത്തിന് അവയെ സഹായിക്കുന്ന ചെകിളകൾ, ചെകിളകൾക്ക് സമീപത്തുള്ള കൊച്ചു ചിറകുകൾ എന്നിവ വ്യക്തമായി കാണാം. നമ്മുടെ ഫോസിലിനെ നമുക്ക് അല്പം കൂടി അടുത്തുനിന്ന് കാണാം. നിങ്ങൾക്കിപ്പോൾ മീനിന്റെ അസ്ഥികൂടത്തിന്റെ ആകൃതിയും ആ രൂപത്തിന്റെ ഭാഗമായി ഏതാനും ചെറിയ എല്ലുകളും വളരെ വ്യക്തമായി കാണാം. അതിനു സമീപം മറ്റൊരു ഫോസിലുണ്ട്. ഇത് മറ്റൊരു തരം ഹെറിംഗ് വർഗത്തിൽപ്പെടുന്ന മത്സ്യമാണ്. മറ്റുള്ള ഹെറിംഗിനെ പോലെ ഇതിനും ഇന്നത്തെ പിന്മുറക്കാർക്കുള്ളതുപോലെ ഒരേ രൂപഘടനയാണ് നിലനിൽക്കുന്നത്. ഏഷ്യയിൽ നിന്ന് കണ്ടെടുത്ത മറ്റൊരു ഫോസിലിനെ നിങ്ങൾക്കിപ്പോൾ കാണാം. ഇത് ഒരു ചീങ്കണ്ണിയുടേതാണ്. ഇതിന്റെ ജീവിത കാലഘട്ടം ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിലാണ്. ഫോസിൽ ശാസ്ത്രജ്ഞർ ഇത് 100 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണെന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ 100 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഈ ചീങ്കണ്ണിക്ക് ഇന്ന് കാണുന്ന ചീങ്കണ്ണികളുടെ അതേ രൂപസവിശേഷതകളാണുള്ളത്. എന്റെ കയ്യിലുള്ളത് ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിൽ നിന്നുള്ള 75 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ജീവിയുടെ ഫോസിലാണ്. നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതുപോലെ ഇതൊരു സ്രാവിന്റെ കുട്ടിയുടേതാണ്. ഇതിന് ഇന്നുള്ള സ്രാവുകളുടെ അതേ സവിശേഷതകളാണുള്ളത്. ഇതിന്റെ പൊതുവായ രൂപം അല്പം കൂടി വ്യക്തമായി നിരീക്ഷിച്ചാൽ അതിന്റെ ശിരസ്, ചെകിള, വാലിന്റെ രൂപം എന്നുവേണ്ട ഇതിന്റെ അസ്ഥികൂട രൂപഘടന പോലും വളരെ വ്യക്തമായി കാണാം. ഈ ഫോസിലും നമുക്കൊരിക്കൽ കൂടി പരമപ്രധാനമായ യാഥാർത്ഥ്യം കാണിച്ചു തരുന്നു. എല്ലാ ദശലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ജീവിവർഗങ്ങളും ഇന്ന് കാണുന്ന രൂപത്തിലുള്ളവയുടേതുപോലെ തന്നെ രൂപഘടനയുള്ളവയാണ്. എന്റെ കയ്യിലുള്ളത് മറ്റൊരു ഫോസിലാണ്. ചൈനയിലെ വിക്സിയ ഫോർമേഷനിൽ നിന്നാണ് പുരാവസ്തു ഗവേഷകർ ഈ പല്ലിയുടെ ഫോസിൽ കണ്ടെടുത്തത്. 210 ദശലക്ഷം വർഷം പഴക്കമുള്ളവയാണെന്നാണ് നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നത്. പല്ലിവർഗത്തിൽപ്പെട്ട ഈ ജീവി 210 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കുറ്റമറ്റ ശരീരഘടനയോടുകൂടി നിലനിന്നിരുന്നു. വ്യക്തമായി കാണാവുന്നതുപോലെ ഇത് പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ട ഒരു ഫോസിലാണ്. വളരെ വ്യക്തമായി പരിരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ ഫോസിലിൽ നിന്നും ധാരാളം വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. പരിണാമം ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നതിന് ഇവ വളരെ ശക്തമായ തെളിവുകളാണ്. എന്റെ കയ്യിൽ ഇപ്പോഴുള്ളത് പരിണാമ സിദ്ധാന്തത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന കടൽ ഞണ്ട് അഥവാ കൊഞ്ചിന്റെ ഫോസിലാണ്. ഫോസിൽ ശാസ്ത്രജ്ഞർ ഇതിന്റെ പ്രായം ഏകദേശം 146 ദശലക്ഷം വർഷമാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതുപോലെ ഈ ഫോസിലും ഇന്നത്തെ കൊഞ്ചുകളെ പോലെ തന്നെയാണുള്ളത്. ഇതിന്റെ വാലിന്റെ ഘടന, ശരീരം, കാലുകൾ എല്ലാം വ്യക്തമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തീർച്ചയായും അവയുടെ കൊമ്പുകൾ പോലും വ്യക്തവും വ്യതിരിക്തവും കൃത്യവുമായി സംരക്ഷിക്കപ്പെട്ട രൂപത്തിലാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നന്നേ ചെറിയ സുപ്രധാനമായ ഒരു ജൈവരൂപത്തെയാണ്. ഇത് ട്രൈലോബേറ്റ് ഇനത്തിൽപ്പെടുന്നു. ഫോസിൽ ശാസ്ത്രജ്ഞർ ഇതിനെ കണ്ടെത്തിയത് ഫ്രാൻസിൽ നിന്നാണ്. ഇതിന് ഏകദേശം 390 ദശലക്ഷം വർഷങ്ങൾ പ്രായമുണ്ട്. പരിണാമവാദികളുടെ പ്രതീക്ഷകളെ പാടയെ തകിടം മറിച്ച സുപ്രധാനമായ ജീവികളിൽ ഒന്നാണ് ട്രൈലോബൈറ്റുകൾ. ഇവ ഭൂമുഖത്ത് കാണപ്പെട്ടത് കാംബ്രിയൻ പൊട്ടിത്തെറി നടന്നു എന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിലാണ്. ഫോസിൽ രേഖകളിൽ ഒരുപറ്റം ഇനങ്ങൾ ഒരുമിച്ച് കടന്നുകൂടിയ 550 ദശലക്ഷം വർഷം മുൻപുള്ള കാലഘട്ടം. ഒരു സുപ്രധാനമായ വസ്തുത അഥവാ പരിണാമവാദികൾക്ക് വിശദമാക്കുവാൻ സാധിച്ചിട്ടില്ലാത്തത് എന്തെന്നാൽ ഇവയ്ക്ക് മുൻഗാമികൾ അഥവാ മുൻ തലമുറകൾ ഇല്ലെന്നതാണ്. ഈ വസ്തുത ഇപ്പോൾ പരിണാമവാദ ശാസ്ത്രജ്ഞർ പോലും സമ്മതിക്കുന്നുണ്ട്. ഈ ട്രൈലോബൈറ്റുകളെയും അതുപോലെ ഭൂമിയിലെ എല്ലാ ജീവിവർഗങ്ങളെയും അവ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞൊടിയിടയിൽ മറ്റേതൊരു മുൻഗാമികളുമില്ലാതെ ദൈവം സൃഷ്ടിച്ചതാണ്. പരിണാമവാദികളെ കുഴക്കുന്ന ട്രൈലോബൈറ്റുകളുടെ ഒരു സവിശേഷത അവയുടെ സങ്കീർണമായ കണ്ണിന്റെ ഘടനയാണ്. ട്രൈലോബൈറ്റിന്റെ കണ്ണ് നന്നേ ചെറിയ നൂറുകണക്കിന് സൂക്ഷ്മമായ അറകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അവ ഓരോന്നിനും ഇരട്ട ലെൻസുകളോടെയുള്ള സംവിധാനം. ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പല ജീവജാലങ്ങളുടെയും കണ്ണുകൾക്ക് സമാനമാണ്. ചിലന്തികൾ, തേനീച്ചകൾ, ഈച്ചകൾ എന്നിവയുടേതുപോലെ ഇത്തരം സങ്കീർണമായ രൂപഘടന 500 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജീവികളിൽ പെട്ടെന്ന് ഉണ്ടാകുന്നത് സാധ്യതകളെ ആധാരമാക്കി രൂപപ്പെടുത്തിയ പരിണാമപരമായ സിദ്ധാന്തങ്ങളെ തള്ളിക്കളയാൻ പര്യാപ്തമാണ്. എന്തുകൊണ്ടെന്നാൽ അത്തരം സങ്കീർണമായ ജീവരൂപങ്ങൾ മുൻകാല ഭൗമകാലഘട്ടത്തിൽ നിലനിന്നിരുന്നില്ല. ഇത് കാണിക്കുന്നത് ട്രൈലോബൈറ്റുകൾ നിലവിൽ വന്നതിന് പിന്നിൽ യാതൊരുവിധ പരിണാമ പ്രക്രിയയും ഇല്ലെന്നാണ്. നിങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നത് പോലെ ഇത് ഫോസിലായി മാറിയ ഒരു പുലിയുടെ തലയോട്ടിയാണ്. ഏഷ്യയിൽ കണ്ടെത്തിയ ഇത് മയസീൻ കാലഘട്ടത്തിൽ, അതായത് 20 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നതാണ്. ഇതും വളരെ കൃത്യമായി പരിരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇരകളെ പിടിക്കുവാനുള്ള പല്ലുകളുടെ ഘടന. ഈ തലയോട്ടിക്ക് ഇപ്പോഴുള്ള പുലികളുടെ തലയോട്ടികളിൽ കാണുന്നത് പോലുള്ള കൃത്യവും സ്പഷ്ടവുമായ അതേ സവിശേഷതകൾ തന്നെയാണുള്ളത്. അടുത്ത ഫോസിൽ ഒരു തേളിന്റേതാണ്. ബ്രസീലിലെ ആരറൈപ്പ് മേഖലയിലെ സന്താന ഫോർമേഷനിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടത്. ഇതിന്റെ പ്രായം 110 ദശലക്ഷം വർഷങ്ങളാണെന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയുടെയും ആധുനിക കാലത്ത് കാണപ്പെടുന്ന ഈ ജീവിവർഗങ്ങളുടെയും സവിശേഷതകളിൽ യാതൊരു മാറ്റവുമില്ല. അവയുടെ കൊമ്പുകൾ, ശരീരം, പാദങ്ങൾ, വാലുകൾ തുടങ്ങി എല്ലാ ഭാഗങ്ങളും ഇന്നത്തെ തേളുകളുടെ ഭാഗങ്ങളോട് സമാനമാണ്. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഫോസിൽ ഒരു കൊഞ്ചിന്റേതാണ്. 155 ദശലക്ഷം വർഷം പഴക്കമുള്ള ഇവ ജർമ്മനിയിലെ സോൺഹോഫൻ ഏഷ്യാഡ് പ്രവിശ്യയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടതാണ്. വീണ്ടും ഇത് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ, ഫോസിലുകളിൽ നിന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന രൂപങ്ങളിലേക്ക് ഘടനയിലോ അവയവങ്ങളുടെ കാര്യത്തിലോ യാതൊരു മാറ്റവും ഇല്ല എന്നാണ്. ഈ ഫോസിലുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ എല്ലാ വിശദാംശങ്ങളിലും ഇവ ഇക്കാലത്ത് ജീവിക്കുന്ന കൊഞ്ചുകളുമായി സമാനതകൾ പുലർത്തുന്നത് കാണാം. അവയുടെ ശിരസ്, കൊമ്പുകൾ, ശരീരത്തിന്റെ രൂപം, പുറംതോട്, കാലുകൾ, വാലിന്റെ ഘടന, ഇങ്ങനെയെല്ലാം അവയുടെ ഇന്നത്തെ പിന്മുറക്കാരിലേക്ക് മാറ്റമില്ലാതെ കടന്നു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഏഷ്യയിൽ നിന്ന് കണ്ടെടുത്ത ഒരു കടലാമയുടെ ഫോസിലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ചൈനയിൽ നിന്ന് കണ്ടെടുത്തതാണ് ഇത്. ജുറാസിക് പൂർവ്വകാലഘട്ടത്തിലും ആദ്യകാല ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലുമായി ജീവിച്ചിരുന്നതായി ഇതിനെ കണക്കാക്കുന്നു. ഈ ആമയുടെ പ്രായം 120 ദശലക്ഷം വർഷങ്ങളാണ്. എന്നിട്ടും ഇന്ന് ജീവിച്ചിരിക്കുന്ന കടലാമ മൃഗങ്ങളെ അപേക്ഷിച്ച് ഇവയ്ക്ക് നേരിയ വ്യത്യാസം പോലുമില്ല. ഇവയുടെ ശിരസിന്റെ രൂപം, കാലുകൾ, ശരീരം മൂടാൻ സഹായിക്കുന്ന പുറംതോട് എന്നിങ്ങനെ ഈ ഉരഗങ്ങളെല്ലാം ദശലക്ഷക്കണക്കായ വർഷങ്ങളായി യാതൊരു മാറ്റവുമില്ലാതെ ഭൂമിയിൽ നിലനിൽക്കുന്നു. ഞാൻ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ഒരു സാധാരണ വൃക്ഷത്തിന്റെ ഫോസിലായി മാറ്റപ്പെട്ട ഇലയാണ്. ഇത് കണ്ടെടുക്കപ്പെട്ടത് കൊളറോഡോയിൽ വെച്ചാണ്. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫോട്ടോയിൽ എന്ന പോലെ ഈ ഫോസിൽ കാണിക്കുന്നത് ഇതുപോലെ മറ്റു പല സസ്യങ്ങളും ആധുനിക കാലത്ത് നിലവിലുണ്ടെന്നും അവയ്ക്ക് തമ്മിൽ ഘടനാപരമായി യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്നുമാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു വവ്വാലിന്റെ ഫോസിൽ കാണാം, പറക്കുന്ന സസ്തനികളുടെ കൂട്ടത്തിൽ ഒരംഗം. ഇത് കണ്ടെടുക്കപ്പെട്ടത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് പ്രവിശ്യയിലാണ്. ഇത് ഇയോസിൻ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ ഫോസിലിന്റെ ശരീരഘടനയും അസ്ഥിഘടനയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തെന്നാൽ, എങ്ങനെയൊക്കെയാണ് ദശലക്ഷക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന വവ്വാലുകളും ഈ കാലഘട്ടത്തിലെ വവ്വാലുകളും സമാനതകൾ വെച്ചു പുലർത്തുന്നത് എന്നാണ്. അത് മാത്രമല്ല, അവ എങ്ങനെയാണ് മാറ്റമില്ലാതെ തുടർന്നതെന്നും പരിണാമം എന്ന പ്രക്രിയ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നുമാണ്. ഞാൻ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത ഫോസിലുകളാണ്. ഒന്നൊരു നക്ഷത്ര മത്സ്യത്തിന്റെയും ഒന്ന് നാം നേരത്തെ കണ്ടതുപോലെ ഹെറിംഗ് പോലുള്ള ഒരു മത്സ്യത്തിന്റെയും. രണ്ടും ജീവിച്ചിരുന്നത് ഒരേ കാലത്ത്. യോമിംഗിലെ ഗ്രീൻ റിവർ ഫോർമേഷനിലാണ് ഈ ഫോസിലുകൾ കണ്ടെടുക്കപ്പെട്ടത്. ഇവയ്ക്ക് 50 ദശലക്ഷം വർഷം പഴക്കമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. ഈ രണ്ട് ഫോസിലുകളുടെയും പ്രധാന സവിശേഷത എന്തെന്നാൽ, ഇവ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തരം ജീവികളുമായുള്ള സാമ്യത വിശദമാക്കുന്നു എന്നതാണ്. ഇവയ്ക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സൺഫിഷ്, ഹെറിംഗ് എന്നിവയ്ക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവയുടെ ശിരസ്, കണ്ണുകൾ, ചെകിളകൾ, തൊലി, അസ്ഥിഘടന, വാൽ എന്നിവ എല്ലാം ഇപ്പോഴുള്ളവയുമായി ഏറെ സമാനതകളുള്ളവയാണ്. ഞാനിപ്പോൾ കയ്യിലെടുത്തിരിക്കുന്ന ഫോസിൽ അല്പം പ്രായക്കുറവുള്ള ഭൗമ അടരികളിൽ നിന്നുള്ളതാണ്. ഈ പ്രത്യേക ജീവി പൈപ്പ് ഫിഷ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ജീവിച്ചിരുന്നത് 23 ദശലക്ഷം വർഷം മുമ്പ്. കണ്ടുപിടിക്കപ്പെട്ടത് ഇറ്റലി. ഈ ജീവി മയസിൻ കാലഘട്ടം വരെ നീണ്ടുകിടക്കുന്നു. എന്നിട്ടും ഇതിനുള്ളത് ഇപ്പോഴുള്ള പൈപ്പ് ഫിഷിന്റെ കൃത്യമായ അതേ സവിശേഷതകൾ തന്നെയാണ്. ജീവിവർഗങ്ങൾ ഇന്നത്തെ കാലത്തേക്ക് വന്നത് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലാതെയാണെന്നാണ് ഈ ഫോസിലുകളും കാണിക്കുന്നത്. ഫോസിലുകൾ സംരക്ഷിക്കപ്പെടുന്ന പര്യാവരണങ്ങളിൽ ഒന്നാണ് പശ. ചെറിയ ഇടജീവികൾ, പ്രാണികൾ എന്നിവ ചിലപ്പോൾ മരത്തിലെ വിടവുകളിൽ നിന്ന് ഊർന്നിറങ്ങുന്ന പശയിൽ കുടുങ്ങുന്നു. കാലക്രമത്തിൽ കട്ടിയായി ഉണ്ടാകുന്ന സുതാര്യമായ പശയിൽ പറയത്തക്ക മാറ്റങ്ങൾ ഏതുമില്ലാതെ ജീവികൾ പരിരക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ പശയിൽ അകപ്പെട്ടു പോകുന്ന ജീവികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള അന്തരീക്ഷവുമായുള്ള ബന്ധം അറ്റുപോകുന്നതിനാൽ അവയുടെ ശരീരം 10 ലക്ഷക്കണക്കായ വർഷങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നു. പശയിലകപ്പെട്ട് ഫോസിലുകളായി മാറിയ 10 ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ജീവികളെ അപേക്ഷിച്ച് ഇന്നത്തെ അവയുടെ പ്രതിരൂപങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ലെന്ന് ഇത്തരം ഫോസിലുകൾ തെളിയിക്കുന്നു. പശയിലകപ്പെട്ടു പോയ ഇത്തരം ഫോസിലുകൾ ധാരാളം ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണങ്ങളിൽ സുപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത്. ഉദാഹരണത്തിന്, ഡോക്ടർ ജോർജ് പൈനാർ, റോബർട്ട് പൈനാർ എന്നീ കാലിഫോർണിയ സർവകലാശാലയിലെ പ്രാണിശാസ്ത്രജ്ഞർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കുകളിൽ വളരെ സൂക്ഷ്മതലത്തിൽ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദ ആംബർ ഫോറസ്റ്റ് എന്ന അവരുടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിനായി അവർ 45 ദശലക്ഷത്തിനും 15 ദശലക്ഷത്തിനും ഇടയിൽ വർഷം പഴക്കമുള്ള ഇത്തരം ഫോസിലുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുകളിലേക്ക് ഭക്ഷണവുമായി പോകുന്ന നിലയിൽ, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തിനിടെ പ്രതിരോധഭാവത്തിൽ കുടുങ്ങിപ്പോയ നിലയിൽ, കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി സ്വീകരിച്ച പ്രതിരോധ രൂപത്തിൽ, അതുമല്ലെങ്കിൽ വേട്ടയാടുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളുടെ സ്രവം പുറപ്പെടുവിക്കുന്ന രൂപത്തിൽ തുടങ്ങിയവ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റെല്ലാ ഫോസിലുകളെയും പോലെ പശയിൽ സംരക്ഷിക്കപ്പെട്ട ഫോസിലുകൾ സുപ്രധാനമായ ആ യാഥാർത്ഥ്യം വിശദീകരിക്കുന്നു. ജീവജാലങ്ങൾ ദശലക്ഷക്കണക്ക് വർഷങ്ങളായി മാറ്റമേതുമില്ലാതെ നിലനിൽക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അവ ഒരിക്കലും പരിണാമത്തിന് വിധേയമായിട്ടില്ല. പശയിൽ കുടുങ്ങി സംരക്ഷിക്കപ്പെട്ട നിലയിൽ ലഭ്യമായ ആയിരക്കണക്കിന് ഫോസിലുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നത്, ചിതലുകൾ ചിതലുകളായും, ഉറുമ്പുകൾ എല്ലാ കാലത്തും ഉറുമ്പുകളായും, തവളകൾ തവളകളായും, പുൽച്ചാടികൾ എക്കാലവും പുൽച്ചാടികളായും, ഈയാമ്പാറ്റകൾ എല്ലാ കാലത്തും ഈയാമ്പാറ്റകളായും തന്നെ നിലനിൽക്കുന്നു എന്നാണ്. അതായത്, ഇവയിൽ ഒരു ജീവിവർഗവും യാതൊരു തര മാറ്റത്തിനും വിധേയമായിട്ടില്ല. ഫോസിലുകൾ വ്യക്തമാക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിലും പ്രാഗ് രൂപം എന്ന നിലയിൽ ഒരു ജീവിവർഗം നിലനിന്നിരുന്നില്ല. പരിണാമ സിദ്ധാന്തപ്രകാരം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമി പ്രാഗ് രൂപത്തിലുള്ള ജന്തുജാലങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. പക്ഷേ ഫോസിലുകൾ പറയുന്നതോ നേർവിപരീതവും. ഈ ചിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങൾ കണ്ടതുപോലെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ജീവജാലങ്ങൾ ഇപ്പോൾ അവ നിങ്ങളുടെ കൺമുന്നിൽ ജീവിച്ചിരിക്കുന്നത് പോലെയാണ് അന്ന് കാണപ്പെട്ടിരുന്നത്. പരിണാമവാദികൾ പറയുന്നതിൽ നിന്ന് തികച്ചും വിരുദ്ധമായി പ്രാഗ് രൂപത്തിലല്ല താനും. ആരംഭകാലത്ത് ജീവിച്ചിരുന്ന ജീവിവർഗങ്ങൾക്ക് നന്നായി വികാസം പ്രാപിച്ച സങ്കീർണമായ മികച്ച സവിശേഷതകൾ ഉണ്ടായിരുന്നു എന്നാണ് ഫോസിൽ രേഖകൾ സൂചിപ്പിക്കുന്ന സത്യം. ഫോസിൽ രേഖകളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള തെളിവുകൾ വിശദമായി പരിശോധിക്കുമ്പോൾ പ്രാചീന ജീവികളുടെ ശരീരഘടന, അവയവങ്ങൾ, തലയോട്ടികൾ എന്നിവ ഇന്നത്തേതിനോട് സമാനമാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ യാഥാർത്ഥ്യം തീർച്ചയായും പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വെച്ച എല്ലാ മിത്തുകളെയും പരമ്പരകളെയും പൂർണ്ണമായും തള്ളിക്കളയുന്നു. കാരണം പ്രാകൃതമായ അവസ്ഥയിൽ നിന്ന് ദശലക്ഷക്കണക്കായ വർഷങ്ങളിലൂടെ ഇന്നത്തേതിലേക്ക് ജീവിവർഗങ്ങൾക്ക് യാതൊരുവിധ പരിണാമവും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പരിണാമവാദികൾ കരുതിയ പോലെ ഒരു കാലത്തും ഇടക്കാല ജൈവരൂപങ്ങൾ നിലനിന്നിരുന്നില്ല. പരിണാമവാദമനുസരിച്ച് കാലഘട്ടങ്ങൾ ഓരോന്നായി പിന്നിട്ടപ്പോൾ ജീവികൾ ഒന്നിൽ നിന്ന് മറ്റൊന്നായത് കൃത്യവും സ്പഷ്ടവുമായ നിരവധി മാറ്റങ്ങളിലൂടെയാണ്. ഈ അവകാശവാദം ശരിയാണെങ്കിൽ കുഴപ്പങ്ങളുള്ള സമ്പൂർണമല്ലാത്ത അവികസിത ഇടക്കാല രൂപങ്ങൾ ഒരിക്കൽ നിലനിന്നിരുന്നതായി കാണപ്പെടുന്നു. ഉദാഹരണത്തിന്, അർദ്ധമത്സ്യങ്ങളും അർദ്ധ ഇഴജീവി രൂപങ്ങളും മത്സ്യത്തിന്റെ സവിശേഷതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ചില ഇടജീവികളുടെ സവിശേഷതകളോടെ ഒരിക്കൽ നിലനിന്നിരിക്കണം. അല്ലെങ്കിൽ ഉരഗങ്ങളുടെയും പക്ഷികളുടെയും സ്വഭാവങ്ങൾ ഇടചേർന്ന രീതിയിൽ ഒരു ജീവിവർഗം നിലനിന്നിരിക്കണം. മാത്രമല്ല, ഇപ്പോൾ നിലവിലുള്ള ജീവിവർഗങ്ങളെക്കാളും ദശലക്ഷക്കണക്കിന് ഇടക്കാല ജീവിവർഗങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും. സ്വാഭാവികമായും ഇത്തരം ഇടക്കാല ജീവികളുടെ ധാരാളം ഫോസിലുകളെ ലോകമെമ്പാടുമുള്ള പാറകളിലെ അടരുകളിൽ നാം കണ്ടുമുട്ടേണ്ടതുണ്ട്. ഇവ കാരണം ലോകത്തുള്ള എല്ലാ മ്യൂസിയങ്ങളും ഇങ്ങനെ അർദ്ധ മീനുകൾ അല്ലെങ്കിൽ അർദ്ധ ഉരഗങ്ങൾ അല്ലെങ്കിൽ അർദ്ധ പക്ഷികൾ, പകുതി മാത്രം ചിറകുള്ള, പകുതി ചികലുകളുള്ള, പകുതി വാലുള്ള, പകുതി കാലുകളുള്ള, കണ്ണില്ലാത്ത, ഒറ്റക്കണ്ണോടുകൂടിയ, ഒറ്റക്കാതോടുകൂടിയ വിവിധ ജീവരൂപങ്ങളുടെ ഫോസിലുകൾ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഇവയെല്ലാം തന്നെ ഒരു തരത്തിൽ അപൂർണവും വൈകല്യമുള്ളവയും ആയിരിക്കും. ഈ വസ്തുതയെക്കുറിച്ച് നന്നായി ബോധ്യമുണ്ടായിരുന്ന ഡാർവിൻ തന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി: എന്റെ സിദ്ധാന്തം ശരിയാവണമെന്നുണ്ടെങ്കിൽ എണ്ണമറ്റ ഇടക്കാല രൂപങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന തരത്തിൽ തീർച്ചയായും നിലനിന്നിരിക്കണം. അതോടൊപ്പം അവയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഫോസിൽ അവശേഷിപ്പുകളിൽ ഉണ്ടാവുകയും വേണം. ഫോസിൽ രേഖകൾ എല്ലാം തന്നെ പരിശോധിച്ചാലും ഇടക്കാല രൂപങ്ങളിൽ ഒന്നിനെപ്പോലും കണ്ടെത്തുക സാധ്യമല്ല. മറിച്ച് നാം കാണുന്നത് പൂർണ്ണമായി രൂപം കൊണ്ട തെറ്റേതുമില്ലാത്ത സങ്കീർണമായ ജീവവർഗങ്ങളെയാണ്. നാമാവശേഷമായി പോകാത്തവയ്ക്ക് ഇപ്പോഴുള്ള ജീവികളുമായി യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ഡാർവിന് താൻ നിർദ്ദേശിച്ച ഇടക്കാല രൂപങ്ങളുടെ ഫോസിലുകൾ ഇല്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് തന്റെ സിദ്ധാന്തത്തിന് സുപ്രധാനമായൊരു തടസ്സമായി തീരുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. ഇതുകൊണ്ട് അദ്ദേഹം തന്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലെ സിദ്ധാന്തത്തിലെ വിഷമതകൾ എന്ന അധ്യായത്തിൽ ഇങ്ങനെ എഴുതി: കൃത്യമായി മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള സൂക്ഷ്മവും പടിപടിയുമായുള്ള പരിവർത്തനങ്ങളിലൂടെയാണ് ഒരു ജീവിവർഗം മറ്റൊന്നിൽ നിന്ന് പരിണമിച്ചത് എങ്കിൽ എന്തുകൊണ്ട് പരിവർത്തനം സംഭവിച്ച യഥേഷ്ടം ഫോസിലുകൾ നാം എല്ലായിടത്തും കാണുന്നില്ല? ഈ സിദ്ധാന്തമനുസരിച്ച് എണ്ണമറ്റ പരിവർത്തിത രൂപങ്ങൾ നിലനിന്നിരിക്കണം. എന്നാൽ എന്തുകൊണ്ടാണ് എണ്ണിയാലൊടുങ്ങാത്ത ഫോസിലുകൾ ഭൂമിയിൽ കാണപ്പെടാത്തത്? എല്ലാ ഭൗമരൂപീകരണങ്ങളിലും അടരുകളിലും എന്തുകൊണ്ടാണ് ഇത്തരം ഇടക്കാല ബന്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാത്തത്? ഭൗമശാസ്ത്രം തീർച്ചയായും ക്രമാനുഗതമായ ജൈവ ചങ്ങലകളെ വെളിപ്പെടുത്തുന്നില്ല. ആയതിനാൽ ഇത് എന്റെ സിദ്ധാന്തത്തിന് വിപരീതമായി ചൂണ്ടിക്കാണിക്കാവുന്ന വ്യക്തവും ഗുരുതരവുമായ ഒന്നാണ്. ഡാർവിന്റെ ആകുലതകൾ അങ്ങനെ തീർച്ചയായും യാഥാർത്ഥ്യമായി. കഴിഞ്ഞ 150 വർഷക്കാലമായി പരിണാമവാദികൾ ഭൂമിയുടെ വിവിധ അടരുകൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർക്ക് പേരിനൊരു ഇടക്കാല രൂപം പോലും കണ്ടെത്തുവാനായിട്ടില്ല. ഇത് അവരുടെ കണക്കുകൂട്ടലനുസരിച്ച് അനേകം കോടികൾ വരും എന്നിരിക്കലും പ്രാകൃത ജൈവരൂപങ്ങൾ, ക്രമാനുഗതമായ പരിണാമം, വർഗങ്ങൾക്കിടയിലെ രൂപാന്തരം, ഇടക്കാല രൂപങ്ങൾ, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ എന്നിങ്ങനെ പരിണാമവാദികൾ അവതരിപ്പിച്ച തികച്ചും കൃത്രിമവും വഴിതെറ്റിക്കുന്നതുമായ വിവിധ ധാരണകൾ ജീവിക്കുന്ന ഫോസിലുകളിലൂടെ തകർന്നടിക്കുന്നു. ഇടക്കാല രൂപങ്ങൾ കുഴിച്ചെടുക്കുക ഭാവിയിലും അസാധ്യമാണ്. ഈ ഇടക്കാല രൂപങ്ങളുടെ വിഷമത നേരിട്ടപ്പോൾ ഈ കാലഘട്ടങ്ങളിലെ ഫോസിൽ രേഖകൾ അപര്യാപ്തമാണെന്നതായിരുന്നു ഡാർവിന്റെ ഏക വിശദീകരണം. ഫോസിൽ രേഖകൾ പരിശോധിച്ചാൽ ഇടക്കാല രൂപങ്ങൾ കണ്ടെത്താനാവുമെന്ന് പറഞ്ഞ ഡാർവിൻ തന്റെ സിദ്ധാന്തം മുന്നോട്ട് വെച്ചുകൊണ്ട് ജീവിവർഗങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് പരിണമിച്ചുണ്ടായി എന്ന് അവകാശപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ ഡാർവിന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയത്തക്ക വിധം ഫോസിൽ രേഖകൾ ഇന്ന് സമ്പന്നമാണ്. ഡാർവിന്റെ കാലം തൊട്ട് ഇന്നോളം വരെ 250,000 ജീവിവർഗങ്ങളുടെ  100 ദശലക്ഷം ഫോസിലുകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവയ്ക്കിടയിൽ ഇടക്കാല രൂപങ്ങളുടെ ഒരെണ്ണം പോലുമില്ല. ഇന്ന് ഭൂമിയുടെ വിവിധ അടരുകളിലുള്ള 99% ഫോസിലുകളും കണ്ടെടുക്കപ്പെടുകയും പരിശോധിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഇവയ്ക്കിടയിലെ പരിണാമപരമായ ഫോസിലുകളുടെ അസാന്നിധ്യം കാണിക്കുന്നത് ബാക്കി വരുന്ന 1% നിന്ന് ഈ സാങ്കല്പിക ജൈവരൂപങ്ങളുടെ ആവിർഭാവം അസാധ്യമാണെന്നാണ്. എന്തൊക്കെയായാലും ഇടക്കാല രൂപങ്ങളെ ഒരു ദിവസം കണ്ടെത്തുമെന്ന പ്രതീക്ഷ പരിണാമവാദികളുടെ നടക്കാത്ത ആഗ്രഹമല്ലാതെ മറ്റൊന്നുമല്ല. ഗ്ലാസ്കോവ് സർവകലാശാലയിലെ ഭൗമശാസ്ത്ര വിഭാഗം പ്രൊഫസർ തോമസ് നെബില്ലി ജോർജ് കുറെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്: ഫോസിൽ രേഖകൾ വളരെ ശുഷ്കമാണെന്ന് ഇനിയൊരിക്കലും പറയേണ്ട ആവശ്യമില്ല. അതായത്, അവ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തത്ര സമ്പന്നവും അവയുടെ കണ്ടെത്തലുകൾ പരിണാമവാദത്തെ തള്ളിക്കളയുന്നവയുമാണ്. ഫോസിൽ രേഖകൾ തീർച്ചയായും ഒട്ടേറെ വിടവുകൾ ഉള്ളതായി തുടരുക തന്നെ ചെയ്യും. എങ്ങനെയാണ് ജീവനുണ്ടായതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ പരിണാമവാദികൾ സ്ഥിരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഇതിനുവേണ്ടി അനുമാനങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നു. പക്ഷേ 10,00,000 വർഷങ്ങൾക്ക് മുൻപുള്ള ഫോസിലുകളെ മുൻവിധികളില്ലാതെയും വസ്തുനിഷ്ഠമായും പരിശോധിച്ചാൽ ഇവർക്ക് ഈ ചോദ്യത്തിന് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താം. ജീവനും പ്രപഞ്ചവും ഒരു അന്ധമായ സാധ്യതയുടെ ഫലമല്ല, മറിച്ച് ജീവിക്കുന്നവയോ അല്ലാത്തവയോ ആയ എല്ലാ വസ്തുക്കളും സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണ്. ജീവജാലങ്ങൾ പരിണമിച്ചതല്ല, ഒറ്റമാത്രയിൽ സൃഷ്ടിക്കപ്പെട്ടവയാണ്. കുഴിച്ചെടുക്കപ്പെട്ട എല്ലാ കാലഘട്ടത്തിലെയും ഫോസിലുകൾ വ്യക്തമാക്കുന്നത് ജീവജാലങ്ങൾ പരിണാമമേതുമില്ലാത്ത, മുൻഗാമികളില്ലാതെ കൃത്യമായും സ്പഷ്ടമായും സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ്. അറുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കാംബ്രിയൻ കാലഘട്ടത്തിലെ അടരുകളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഫോസിലുകൾ മുൻഗാമികളേതുമില്ലാതെ സങ്കീർണമായ തരത്തിൽ ജീവിവർഗം പെട്ടെന്ന് ഭൂലോകത്ത് ഉണ്ടായതായി വീണ്ടും തെളിയിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവ സൃഷ്ടിക്കപ്പെട്ടതാണ്. ജീവന്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പര്യാപ്തമായ തോതിൽ ഇന്നത്തെ ഫോസിൽ രേഖകൾ സമ്പന്നമാണ്. ഭൂതകാലത്ത് ഏതെങ്കിലും ഘട്ടങ്ങളിൽ പ്രാഗ്രൂപങ്ങളിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ജീവിവർഗങ്ങൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് ഇവ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 150 വർഷക്കാലമായി അവരുടെ സിദ്ധാന്തത്തിന് പൂരകമായ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഭൂമിയുടെ വിവിധ അടരുകൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമവാദികൾ യഥാർത്ഥത്തിൽ അവരുടെ സിദ്ധാന്തം തന്നെ തെറ്റാണെന്നും സൃഷ്ടി ഒരു തർക്കമില്ലാത്ത വസ്തുതയാണെന്നും വിശദമാക്കുന്ന തെളിവുകളാണ് മാന്തിയെടുത്തത്. ഫോസിലുകളെ മൂടിവെക്കാനുള്ള പരിണാമവാദികളുടെ ശ്രമങ്ങൾ. ഇരുന്നൂറ് ദശലക്ഷം പഴക്കമുള്ള കൊതുകിന്റെ ഫോസിൽ കണ്ടെടുത്തു, 30 ദശലക്ഷം പഴക്കമുള്ള പല്ലിയുടെ ഫോസിൽ കണ്ടെടുത്തു എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളോടെ കാലാകാലങ്ങളായി റിപ്പോർട്ടുകൾ വർത്തമാന പത്രങ്ങളിലും ആനുകാലികങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഇത്തരം സംഭവങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമെന്നും വളരെ വിരളമായാണ് ഇത്തരം ഫോസിലുകൾ കണ്ടെത്തുന്നത് എന്നും ഈ റിപ്പോർട്ടുകളിലൂടെ വായനക്കാർ കരുതും. പക്ഷേ സത്യം വളരെ വ്യത്യസ്തമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലുകൾ കൊണ്ട് സമ്പന്നമാണ് ഭൂമിയുടെ പല അടരുകളും. ഇതിൽ നല്ലൊരു ഭാഗവും പുറത്തെടുത്ത് വിവിധ രാജ്യങ്ങളിലെ മ്യൂസിയങ്ങളിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഇത്തരം ഫോസിലുകൾ ഇപ്പോഴും കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ലക്ഷക്കണക്കിന് ഫോസിൽ രൂപത്തിലുള്ള എട്ടുകാലികൾ, ഉറുമ്പുകൾ, ഈച്ചകൾ, തേളുകൾ, ഞെണ്ടുകൾ, തവളകൾ എന്നു മാത്രമല്ല, മറ്റ് ഭൂലോകത്തു നിന്ന് തുടച്ചുമാറ്റപ്പെട്ടവയും അല്ലാത്തവയുമായ പല ജീവിവർഗങ്ങളുടെയും ഫോസിലുകൾ മ്യൂസിയങ്ങളിൽ സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അവയുടെ ഈ വർദ്ധിച്ച സംഖ്യ പുസ്തകങ്ങളിലോ ആനുകാലികങ്ങളിലോ പ്രതിഫലിക്കുന്നില്ല. ശാസ്ത്ര ജേണലുകളിലോ വേദികളിലോ പറയപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇല്ല? കാരണം, കണ്ടെടുക്കപ്പെടുന്ന ഓരോ ഫോസിലുകളിലും പരിണാമവാദത്തിന് എതിരെ വാദിക്കുവാൻ സഹായിക്കുന്ന തെളിവുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഓരോ ഫോസിൽ രൂപവും ഡാർവിനിസ്റ്റുകൾ ജീവൻ അർപ്പിച്ച് നിർമ്മിച്ചെടുത്ത സിദ്ധാന്തങ്ങൾ തകർക്കുവാൻ പര്യാപ്തമാണ്. ഇക്കാരണം കൊണ്ട് ചില പരിണാമവാദികൾ അത്തരം ഫോസിലുകളെ നന്നായി ഒളിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പരിണാമ സിദ്ധാന്തത്തെ തള്ളിക്കളയുന്ന തെളിവുകളെ മൂടിവെക്കുവാൻ ഇപ്പോഴും പരിണാമവാദികൾ ഈ രീതികളെയാണ് ആശ്രയിക്കുന്നത്. ഏറ്റവും നിർണായകമായ പല ഫോസിലുകളും ഇങ്ങനെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇങ്ങനെ മ്യൂസിയം ശേഖരങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ഈ എല്ലാ ഫോസിലുകളും പൊതുജന സമക്ഷം പരിശോധനയ്ക്ക് ലഭ്യമാക്കിയാൽ സത്യം വ്യക്തമായി പുറത്തുവരും. പരിണാമ സിദ്ധാന്തത്തെ തകർക്കുമെന്ന ഒറ്റ കാരണം കൊണ്ട് ഭൂരിപക്ഷം ശാസ്ത്രജ്ഞരും അത്തരമൊരു നീക്കത്തിന് ധൈര്യം കാണിക്കുന്നില്ല. ശാസ്ത്രീയമായ നിലവിലുള്ള തെളിവുകളെ മൂടിവെച്ചുകൊണ്ട് കള്ളത്തരത്തിലൂടെയും വഞ്ചനയിലൂടെയും മേന്മ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സിദ്ധാന്തം എന്തായാലും അതിന്റെ പാപ്പരത്വം തെളിയിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച എല്ലാ പരിണാമവാദികളും പരിണാമ പ്രക്രിയ മിത്തല്ലാതെ മറ്റൊന്നല്ല എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ്. അതോടൊപ്പം മറ്റെല്ലാ ജീവജാലങ്ങളും തീർച്ചയായും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എല്ലാറ്റിന്റെയും സൃഷ്ടികർത്താവ്, എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും ദശലക്ഷക്കണക്കിന് വർഷമായി സ്പഷ്ടമായ രൂപത്തിൽ ഇക്കാലമത്രയും പരിപാലിച്ചു പോരുകയും ചെയ്യുന്ന നാഥൻ. ചരിത്രത്തിലുടനീളം ഗുപ്തമാക്കി വച്ച ഈ സത്യം പുറത്തുവരും എന്ന കാര്യത്തിൽ ഡാർവിനിസ്റ്റുകൾ ഭയചകിതരായിരുന്നു. പക്ഷേ പരിശോധിക്കുന്ന എല്ലാവർക്കും ഈ സുതാര്യവും തർക്കരഹിതവുമായ സത്യം വ്യക്തമാകും. ഇതിന്റെ നേരെ ഉയർന്നിരിക്കുന്ന ഡാർവിനിസ്റ്റുകളുടെ എല്ലാ ഇടപെടലുകളും വൃഥാവിലാകും. അസത്യങ്ങൾ സത്യം കൊണ്ട് ഉന്മൂലനം ചെയ്യപ്പെടും. ദൈവം ലോകങ്ങളുടെ നാഥൻ ഒരിക്കൽ കൂടി അവന്റെ ഔന്നത്യം വെളിവാക്കുന്നു. വളരെ വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ ആകാശത്തെയും ഭൂമിയെയും അവ രണ്ടിനുമിടയിലുള്ളതിനെയും നാം കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല. നാം ഒരു വിനോദമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ അടുക്കൽ നിന്ന് തന്നെ നാം അത് ഉണ്ടാക്കുമായിരുന്നു. എന്നാൽ നാം അത് ചെയ്യുന്നതല്ല. എന്നാൽ നാം സത്യത്തെയെടുത്ത് അസത്യത്തിൻ്റെ നിർക്ക് എറിയുന്നു. അങ്ങനെ അസത്യത്തെ അത് തകർത്ത് കളയുന്നു. അതോടെ അസത്യം നാശമടയുകയായി. നിങ്ങൾ ദൈവത്തെപ്പറ്റി പറഞ്ഞുണ്ടാക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് നാശം.